2022 ജനുവരി 17 തിങ്കളാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് അഭിന. ചതുരംഗം പങ്ക്തിയിൽ അഡ്വക്കേറ്റ് എ ജയശങ്കർ എഴുതുന്നു. തിരുവാതിരയും മന്നവും. കമ്മ്യൂണിസ്റ്റുകാരൻ പ്രേമിക്കാമോ എന്ന് ഒരു ചെറുപ്പക്കാരൻ EMS നോട് ഒരിക്കൽ ചോദിച്ചു. അദ്ദേഹം കൊടുത്ത മറുപടി, കമ്മ്യൂണിസത്തിന് വേണ്ടിയാണെങ്കിൽ പ്രേമിക്കാം എന്നായിരുന്നു അത്രേ. എന്നും ഏതു കാലത്തും പാർട്ടിയുടെ സമീപനം അതുതന്നെയായിരുന്നു. കമ്മ്യൂണിസത്തിന് വേണ്ടിയാണെങ്കിൽ എന്തും അനുവദനീയമാണ്, അല്ലെങ്കിൽ ഒന്നും അനുവദനീയമല്ല. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വേരോടിയത് നിരവധി എഴുത്തുകാരുടെയും മറ്റു കലാകാരന്മാരുടെയും പിന്തുണയോടും പങ്കാളിത്തത്തോടും കൂടിയാണ്. പിന്തിരിപ്പൻ ശക്തികളുടെ ആക്രമണത്തിൽ നിന്ന് മാനവ സംസ്കാരത്തെ കാത്തുരക്ഷിക്കാനുള്ള മാർഗം തേടി മാർക്സിം ഗോർക്കി, റോമൻ റോളണ്ട്, തോമസ് മൻ, ആന്ദ്രെ മാൾറോ എന്നിവരുടെ നേതൃത്വത്തിൽ 1935 പാരീസിൽ നടന്ന സർവ്വദേശീയ സാഹിത്യ സമ്മേളനത്തിന്റെ ചുവട് പിടിച്ച് 1936 ലക്നൌവിൽ മുൻഷി പ്രേംചന്ദിന്റെ അധ്യക്ഷതയിൽ ഭാരതീയ സാഹിത്യകാരന്മാരുടെ സമ്മേളനം നടന്നു. അങ്ങനെയാണ് ഓൾ ഇന്ത്യ പ്രോഗ്രസീവ് റൈറ്റേഴ്സ് അസോസിയേഷൻ രൂപം കൊണ്ടത്. അന്ന് ബനാറസ് യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥിയായിരുന്ന കെ ദാമോദരൻ മലയാളത്തെ പ്രതിനിധീകരിച്ച് ആ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും പഠനം കഴിഞ്ഞ് നാട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ 1937 May 8 തൃശൂരിൽ വെച്ച് കേരള ജീവൽ സാഹിത്യ സമ്മേളനം സംഘടിപ്പിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം. കലകൾക്കെതിരെ പോരാടാൻ ആഹ്വാനം നടത്തുകയും ചെയ്തു. ആ വർഷം തന്നെ ദാമോദരന്റെ പാട്ടബാക്കി അരങ്ങിലെത്തി. 1942 ജനകീയ യുദ്ധകാലമാവുമ്പോഴേക്കും ജീവൽ സാഹിത്യം വലിയൊരു പ്രസ്ഥാനമായി കഴിഞ്ഞിരുന്നു. EMS നും കെ ദാമോദരനും പുറമെ കേസരി ബാലകൃഷ്ണപിള്ളയും പ്രൊഫസർ MP പോളുമായിരുന്നു ജീവൽ സാഹിത്യ നായകർ. KPG നമ്പൂതിരിയുടെ നാണിയുടെ ചിന്തയായിരുന്നു ജീവൽ സാഹിത്യത്തിലെ ആദ്യകാല മാസ്റ്റർ പീസ്. കെടാമംഗലം പപ്പുക്കുട്ടിയും DM പൊറ്റക്കാടും മഹാസാഹിത്യകാരന്മാരായി വാഴ്ത്തപ്പെട്ടു. ജീവൽ സാഹിത്യം പിന്നീട് പുരോഗമന സാഹിത്യമായി പേരുമാറ്റിയെങ്കിലും അതിന്റെ അടിസ്ഥാന സ്വഭാവത്തിൽ യാതൊരു മാറ്റവും ഉണ്ടായില്ല. മുണ്ടശ്ശേരിയും MP പോളും കേസരി ബാലകൃഷ്ണപിള്ളയും ഒക്കെ പിണങ്ങി പിരിഞ്ഞു പോയെങ്കിലും പ്രസ്ഥാനം കാലത്തെ അതിജീവിച്ച് പിന്നെയും നിലനിന്നു. 1943 പൃഥ്വിരാജ് കപൂർ, KA അബ്ബാസ്, സലീൽ ചൗധരി, ബൽരാജ സാഹ്നി, ഋത്വിക് ഘട്ടക് മുതലായ പ്രതിഭാശാലികൾ ചേർന്ന് ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ രൂപീകരിച്ചു. അതിന്റെ അലയൊലികൾ വൈകാതെ മലയാളക്കരയിലുമെത്തി. അങ്ങനെ ഇവിടെ KPAC ഉണ്ടായി. തോപ്പിൽ ഭാസിയുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി, ചെറുകാടിന്റെ നമ്മളൊന്ന്, EK അയമുവിന്റെ ജ് നല്ലൊരു മനസ്സനാകാൻ നോക്ക് മുതലായ നാടകങ്ങൾ അരങ്ങു കീഴടക്കി. KS ജോർജും KS സുലോചനയും മച്ചാട് വാസന്തിയും പാടിയ ഗാനങ്ങൾ ചുണ്ടുകൾ തോറും തത്തിക്കളിച്ചു. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ജനകീയമാക്കുന്നതിൽ MN ഗോവിന്ദൻ നായരും AKGയും ചെയ്തതിനേക്കാൾ വലിയ സംഭാവന തോപ്പിൽ ഭാസിയും ചെറുകാടും അവരോടൊപ്പം ഉണ്ടായിരുന്ന നാടക കലാകാരന്മാരും ചെയ്തിട്ടുണ്ട്. പാർട്ടിയോട് ഒട്ടി നിൽക്കുന്ന ഒരുപറ്റം സാഹിത്യ ാരന്മാരും ഇതര കലാകാരന്മാരും ഏതുകാലത്തും ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. അവർ പാർട്ടി നയത്തിനൊപ്പിച്ച് കഥയും കവിതയും പാട്ടും നാടകവും എഴുതും, ചിത്രം വരയ്ക്കും, ശില്പങ്ങൾ ഉണ്ടാക്കും. പാർട്ടി സംഘടനാ സംവിധാനം ഉപയോഗിച്ച് അവയ്ക്ക് പ്രചാരവും പ്രസിദ്ധിയും നൽകും. അങ്ങനെ പരസ്പര സഹായ സഹകരണ സംഘമായി അത് നിലനിൽക്കുന്നു. ഓരോ തിരഞ്ഞെടുപ്പിലും ഈ എഴുത്തുകാരും കലാകാരന്മാരും പാർട്ടിക്ക് വേണ്ടി പ്രചാരണം നടത്തും. LDF അധികാരത്തിൽ വരുമ്പോൾ മേൽപ്പറഞ്ഞ കലാകാരന്മാർക്ക് വിവിധ അക്കാദമികളിലും സർക്കാർ ലാവണങ്ങളിലും സ്ഥാനം നൽകും. പോകെ പോകെ പാർട്ടിയുടെ അംഗീകാരമില്ലാതെ ആർക്കും നിലനിൽക്കാൻ കഴിയില്ലെന്ന അവസ്ഥ വരെയുണ്ടായി. അങ്ങനെ പാർട്ടി വളർത്താനുള്ള കലാപരിപാടികൾ അക്ഷീണം, അംഭംകുരം അരങ്ങേറുകയാണ്. KS ജോർജും സുലോചനയും ഒക്കെ അപ്രസക്തരായി. കാലോചിതമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും സന്നദ്ധമായി. അതുകൊണ്ടാണ് പാർട്ടി സമ്മേളനങ്ങൾക്ക് മുന്നോടിയായി കേജികവധം കഥകളിയും കാറൽമാൻ ചരിത്തം ചവിട്ടുനാടകവും അരങ്ങേറുന്നത്. പാറശാലയിൽ നടന്ന മെഗാ തിരുവാതിരയും ഇതിന്റെ തുടർച്ചയാണ്. തിരുവാതിര കളി പണ്ട് സവർണ വനിതകൾ മാത്രം പങ്കെടുത്തിരുന്ന ഒരു അനുഷ്ഠാന കലയായിരുന്നു. പിന്നീട് സ്കൂൾ യുവജനോത്സവങ്ങളിലൂടെ അതിന് കുറെ കൂടി പ്രാതിനിധ്യ സ്വഭാവം കൈവന്നു. അപ്പോഴും പങ്കജാക്ഷൻ, കടൽവർണ്ണൻ എന്നോ കല്യാണി കളവാണി എന്നോ മറ്റോ ഉള്ള ശീലുകളാണ് പാടി കളിച്ചിരുന്നത്. ഇപ്പോൾ നവകേരള സൃഷ്ടിക്കായി പാർട്ടി നേതാക്കളെ സ്തുതിക്കുന്ന പാട്ടുകൾ ആ സ്ഥാനം കൈയടക്കിയിരിക്കുന്നു എന്ന് മാത്രം. കർക്കശമായ കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചു പോലും മെഗാ തിരുവാതിര നടത്താൻ പാർട്ടി നേതാക്കൾക്ക് ധൈര്യം വന്നത് ഇപ്പോൾ ഭരണമുണ്ടെന്ന കാരണത്താലാണ്. പോലീസാകട്ടെ, ആരോഗ്യവകുപ്പ് അധികൃതരാകട്ടെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുകയില്ലെന്ന് അവർക്കറിയാം. വിവാഹത്തിനും മരണാനന്തര ചടങ്ങുകൾക്കും മറ്റു പൊതുപരിപാടികൾക്കുമുള്ള വിലക്കുകളൊന്നും പാർട്ടി സമ്മേളനങ്ങൾക്ക് ബാധകമല്ല. അവിടെ കഥകളിയാകാം, ഓട്ടൻ തുള്ളലാകാം, ചവിട്ടു നാടകവും ആകാം, മാർഗം കളിയും കോലുകളിയും തിരുവാതിര കളിയും ആകാം. 80കളുടെ മധ്യത്തിലാണ്, കൃത്യമായി പറഞ്ഞാൽ വിഖ്യാതമായ എറണാകുളം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചാണ് മൺമറഞ്ഞുപോയ മഹാനേതാക്കളുടെ ചിത്രങ്ങൾ ചുവരുകളിൽ വരയ്ക്കുന്ന കലാപരിപാടിക്ക് CBM തുടക്കം കുറിച്ചത്. ആദ്യകാലത്ത് മാർക്സ്, ഏംഗൽസ്, ലെനിൻ, സ്റ്റാലിൻ, ഹോജിമിൻ, മാവോ തുടങ്ങിയ സർവ്വദേശീയ നേതാക്കളുടെയും എ കെ ജി, സുന്ദരയ്യ, രണദേവി മുതലായ ദേശീയ നേതാക്കളുടെയും, കൃഷ്ണപിള്ള, അഴീക്കോടൻ രാഘവൻ, സി എച്ച് കണാരൻ തുടങ്ങിയ പ്രാദേശിക നേതാക്കളുടെയും ചിത്രങ്ങളാണ് വരച്ചിരുന്നത്. അധികം വൈകാതെ ശ്രീനാരായണ ഗുരുവിനെയും സ്വാമി വിവേകാനന്ദനെയും പാർട്ടി ഏറ്റെടുത്തു. പ്രധാന സമ്മേളനങ്ങൾക്കും മറ്റു പരിപാടികൾക്കും ഇവരുടെ ചിത്രങ്ങൾ കൂടി വരയ്ക്കാൻ തുടങ്ങി. പിന്നീട് ഇതര സമുദായ നേതാക്കളെ കൂടി പാർട്ടി ഉൾക്കൊണ്ടു. മദർ തെരേസ, ചാവറ, കുര്യാക്കോസച്ചൻ എന്നിവർക്കും ന്യായമായ പരിഗണന ലഭിച്ചു. വളരെ അടുത്ത കാലത്ത് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും ആലി മുസ്ലിയാരുടെയും പടങ്ങൾ വെച്ച് പാർട്ടി സമ്മേളനങ്ങളുടെ പോസ്റ്റർ അടിക്കാൻ തുടങ്ങി. എന്നാൽ മന്നത്ത് പത്മനാഭന്റെ ചിത്രം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമ്മേളന പരസ്യങ്ങളിൽ കണ്ടപ്പോൾ ചിലരെങ്കിലും നെറ്റിച്ചുളിച്ചു. കാരണം, അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായിരുന്നു മന്നത്തപ്പൻ. ജനിച്ച ചോവനും നശിച്ച നായരും പിടച്ച മാപ്പിളയുമാണ് കമ്മ്യൂണിസ്റ്റ് ആകുന്നത് എന്നായിരുന്നു മന്നത്തിന്റെ തിയറി. നായർ സമുദായത്തിനോ മനുഷ്യ സമുദായത്തിനോ കമ്മ്യൂണിസം പറ്റിയതല്ല. ആ ആളുകളോട് എനിക്ക് വിരോധമില്ല. വിഷം കുടിച്ച് മരിക്കുന്നവരോടും കുറച്ച് സഹതാപം കാണിക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ സുചിന്തിതമായ അഭിപ്രായം. ഒരു ഘട്ടത്തിൽ നായർ സ്ത്രീകളോട് കമ്മ്യൂണിസ്റ്റുകാരായ ഭർത്താക്കന്മാരെ ഉപേക്ഷിക്കണം എന്നുവരെ മന്നം ആഹ്വാനം ചെയ്തു. ബാലറ്റ് പെട്ടിയിലൂടെ അധികാരത്തിലേറിയ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ താഴെയിറക്കാൻ കുപ്രസിദ്ധമായ വിമോചന സമരം നയിച്ചത് അദ്ദേഹമായിരുന്നു. മന്നത്തപ്പൻ നേതാവെങ്കിൽ സമരം ഞങ്ങൾ വിജയിക്കും, മന്നത്തപ്പ നേതാവെ ധീരതയോടെ നയിച്ചോളൂ എന്നായിരുന്നു അക്കാലത്തെ ഒരു പ്രധാന മുദ്രാവാക്യം. മന്നം പൂട്ടിയ സ്കൂൾ തുറക്കാൻ എം എന്ന് മീശ കിളിർത്തിട്ടില്ല എന്നായിരുന്നു കരയോഗാംഗങ്ങൾ മുഴക്കിയ വെല്ലുവിളി. സെക്രട്ടേറിയറ്റിൽ ഇ എം എസിന്റെ കസേരയുടെ കാലിൽ തന്റെ കുതിരയെ കെട്ടുമെന്നായിരുന്നു മന്നത്തിന്റെ പ്രഖ്യാപനം. പുതുതലമുറയിലെ സഖാക്കൾക്ക് മന്നത്ത് പത്മനാഭൻ ആരായിരുന്നെന്നോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും സർക്കാരിനോടുമുള്ള അദ്ദേഹത്തിന്റെ സമീപനം എന്തായിരുന്നുവെന്നോ അറിയില്ല. ഈഴവർ കൂടുതലുള്ള പ്രദേശത്ത് നാരായണ ഗുരുവിന്റെ ചിത്രം വരയ്ക്കും, നായന്മാർ കൂടുതലുള്ളിടത്ത് മന്നത്തിന്റെ പടവും വരയ്ക്കും. ക്രിസ്ത്യൻ സ്വാധീന മേഖലകളിൽ മദർ തെരേസയോ ചാവറയച്ചനോ യേശു ക്രിസ്തു തന്നെയോ അവതരിക്കും. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും അലി മുസ്ലിയാരും ആയിരിക്കും. ഏതാണ്ട് ഏഴു രാത്രികൾ എന്ന നാടകത്തിലെ പാഷാണം വർക്ക് ചെയ്ത അതേ പരിപാടി.